മാറാർ തുടരുന്നു. രണ്ടു വസ്തുക്കൾക്ക് തമ്മിൽ സാഹചര്യമുണ്ടാവുന്നത് അവയ്ക്ക് പരസ്പരം സംബന്ധമുള്ളതുകൊണ്ടാവണമല്ലോ. കാര്യകാരണഭാവം, അവയവ വിഭാവം, ധർമ്മധർമ്മീഭാവം, സാമാന്യ വിശേഷഭാവം, പർവ്വവ്യാപാരം എന്നതായി ഈ സംബന്ധം പലതരത്തിലും വരും. പുക കണ്ട് തീയുണ്ടാകുന്ന അനുമാനിക്കുന്നതും മരം വെട്ടുന്നത് കണ്ട് കുറേ കഴിഞ്ഞാൽ അത് വീഴുന്ന അനുമാനിക്കുന്നതും കാര്യകാരണഭാവത്തെയും ഒരു ചെടി നിൽക്കാതെ കണ്ടാൽ അടിയിൽ വേരുണ്ടെന്ന് ഊഹിക്കുന്നതും അവയെ വാവയ വിഭാവത്തിൽ നിലാവ് കണ്ട് ചന്ദ്രൻ ഉദിച്ചുവെന്ന് ഊഹിക്കുന്നതും ധർമ്മധർമ്മീഭാവത്തെയും ജീവികൾക്കെല്ലാം മരണമുണ്ടെന്നറിഞ്ഞ് ഒരു ജീവിയെ തനിക്കും മരിക്കേണ്ടി വരുമെന്നറിഞ്ഞ് സാമാന്യ വിശേഷഭാവത്തെയും ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നുവെന്ന് നാളെ ചൊവ്വാഴ്ചയാണെന്നോ അറിയുന്നത് പൗർവപൗര്യത്തെ അവലംബിച്ചിട്ടാകുന്നു. ഇനി നമുക്ക് മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തത്തെ സമീപിക്കുക. ആനന്ദവർദ്ധനൻ ധ്വനിലക്ഷണത്തെ ആക്രമിച്ചുകൊണ്ടാണ് സൗസിദ്ധാന്തത്തിലേക്ക് മഹിമൻ പോകുന്നത്. ശബ്ദവ്യവഹാരം മുഴുവനും സാധ്യസാധന ഭാവഗർഭ ആകയാൽ പ്രയേണ അനുമാന രൂപമാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. 362. ശബ്ദം രണ്ടു വിധം, പദം, വാക്യം എന്നിങ്ങനെ. അർത്ഥവും രണ്ടു വിധമുണ്ട്, വാച്യം, അനുമേയം എന്നിങ്ങനെ. ശബ്ദവ്യാപാര വിഷയമാണ് വാച്യം, അതാണ് മുഖ്യാർത്ഥം. കേൾക്കുന്ന നിമിഷം തന്നെ ബോധ്യമാകുന്ന അർത്ഥമാണ് മുഖ്യാർത്ഥം. യജ്ഞോപതിതമായ അർത്ഥമാണ് ഗൗണം. ഇവ രണ്ടിൽ നിന്നും മറ്റൊരർത്ഥം അനുമാനിക്കപ്പെടാം, അതാണ് അനുമേയാർത്ഥം. അനുമേയാർത്ഥം മൂന്ന് വിധം വരാം. വസ്തു, അലങ്കാരം, രസാദികൾ. ഇവയിൽ വസ്ത്രാലങ്കാരം വാചികതമായും വരും. രസമാകട്ടെ എപ്പോഴും അനുമാനസിദ്ധമായിരിക്കും. ധ്വനി സിദ്ധാന്തത്തിൽ തന്നെ ആവർത്തനമാണ് ഇവിടെ നാം കാണുന്നത്. രസം വാച്യഗതമാവുകയില്ല എന്നാണ് ധ്വനിവാദികൾ പറയുന്നത്. വസ്ത്രാലങ്കാരങ്ങൾ വാച്യമായോ വ്യംഗ്യമായോ വരാമെന്ന് അവർ മുമ്പ് തന്നെ വിധിച്ചിട്ടുണ്ട്. മഹിമന്റെ എതിർപ്പ് വ്യഞ്ജനാവ്യാപാരത്താണെന്ന് സ്പഷ്ടം. ധ്വനി അനുമാനത്തിൽ അന്തർഭവിക്കുമെന്ന് വ്യഞ്ജന എന്നൊരു വ്യാപാരം ശബ്ദത്തിലില്ലെന്നുമാണ് മഹിമൻ വാദിക്കുന്നത്. ധ്വനിതത്തിൻ്റെ സംലക്ഷ്യക്രമം, അസംലക്ഷ്യക്രമം എന്നിങ്ങനെ രണ്ട് പിരിവുകളുണ്ടല്ലോ. വസ്ത്രാലങ്കാര ധ്വനിക്കുമ്പോൾ വാച്യവ്യംഗങ്ങൾക്കും ഇടയ്ക്ക് കിടക്കുന്ന കാലം ശ്രോതാവിനെ കാണാനാകും. രസധ്വനിയിൽ ഈ ക്രമം അസലക്ഷ്യമായിരിക്കും. ക്രമം അനുഭൂതമാകുന്നില്ലെന്ന് വെച്ച് അതിൽ നിന്ന് കരുതാൻ പാടില്ലെന്നാണ് മഹിമൻ പറയുന്നത്. രസധ്വനിയിലും കാലത്തിൻ്റെ ഒരു വിടവ് തീർച്ചയായും ഉണ്ട്. നമുക്കത് കാണാൻ കഴിയില്ലെന്നേയുള്ളൂ. പ്രതീയമാനാർത്ഥം വാച്യഗിതമാണെന്നർത്ഥേ. ധ്വനികാരൻ വിശ്വസിക്കുന്നത് അഭിതാവ്യാപാരമാണോ ലക്ഷണവ്യാപാരം കൊണ്ടോ വംഗ്യം ഉരുത്തിരുകയല്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വ്യഞ്ജന എന്നൊരു ശബ്ദവൃത്തി സങ്കല്പനം ചെയ്യുന്നത്. പ്രസ്തുത ശബ്ദീവൃത്തിയെ ശാസ്ത്രസമ്മതമാക്കുന്നതിലാണ് അദ്ദേഹം വ്യാകരണിക തത്വചിന്തയായ സ്ഫോടകവാദത്തെ പിന്തുടരുന്നത്. സ്ഫോടകവാദ പ്രകാരം ശബ്ദം വ്യഞ്ജകവും സ്ഫോടകവും സ്ഫോടം വ്യംഗവുമാണ്. ജ്ഞാപാവത്തിൽ ജ്ഞാപകനും യുഗപ്രതിധി കൈവന്നാൽ മാത്രമേ വ്യംഗ്യവ്യഞ്ജകവും അംഗീകരിക്കാനാവൂ എന്നതാണ് മഹിമഭട്ടൻ്റെ നിലപാട്. ഇവ മുമ്പും പിമ്പുമായി വരികയാണെങ്കിൽ കാര്യകാരണഭാവമാണ് അംഗീകരിക്കേണ്ടത്. കാരണവും കാര്യവും ഒരേ കാരണം വെച്ചാലും ഒരുമിച്ച് വ്യക്തമാവില്ല. ധ്വനികാരൻ്റെ ധ്വനലക്ഷണതയിൽ കാവ്യവിശേഷ എന്ന പ്രയോഗത്തെയും മഹിമൻ വെറുതെ വിടുന്നില്ല. ഗുണാലങ്കാര സംസ്കൃതമായ ശബ്ദാർത്ഥങ്ങൾ മാത്രമാണ് കാവ്യശരീരം. വ്യംഗ്യാർത്ഥോ ബനി ബന്ധനത്തിലൂടെ അതിന് വിശേഷത്വം വന്നു ചേരുമെന്ന് പറയാൻ വയ്യ. രസാത്മകതയുടെ അഭാവത്തിൽ കാവ്യം തന്നെയല്ല. പേജ് 363. പിന്നെ എങ്ങനെ വിശിഷ്ടത്വം? രസമാണ് കാവ്യത്വത്തിൻ്റെ ലക്ഷണമെന്നാണ് മഹിമൻ അഭിപ്രായപ്പെടുന്നത്. ആനന്ദവർദ്ധന് കൂടുതൽ ഒന്നും പറയാനില്ലെന്നും ധ്വനി എന്നൊരു വാക്ക് മാത്രമേ കയ്യിലുള്ളൂ എന്നും വ്യക്തിവിവേകക്കാരൻ പരിഹസിക്കുന്നുണ്ട്. രസാതിരൂപമായ അർത്ഥമാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്നതാണല്ലോ ധ്വനികാരണം പറഞ്ഞു വച്ചത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മഹിമൻ രേഖപ്പെടുത്തുന്നു. കാവ്യസാത്മി സഞ്ജനി രസാതിരൂപേ നഗസി ചിത്വദ്വേ. പിന്നെവിടെന്നാണ് അഭിപ്രായ വ്യത്യാസം കേൾക്കുക? ശബ്ദത്തിന് ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ, അതാണ് അഭിത. അർത്ഥത്തിനും ലിംഗത മാത്രമേ ഉള്ളൂ, ഇവ രണ്ടിനും വ്യഞ്ജകത്വം ഇല്ല. ശബ്ദൈസി കാഭിത ശക്തി രരർത്ഥ സൈ കൈവല്യംഗത നവ്യഞ്ജകമാനിയോ നസ്തിദീപാതിതം. ധ്വനിലക്ഷണത്തിൻ്റെ ശബ്ദത്തിനെ പറ്റി പറഞ്ഞത് വെറുതെയാണെന്ന് മഹിമൻ്റെ അഭിപ്രായം. കാരണം ശബ്ദശക്തിയിൽ നിന്ന് അർത്ഥാനന്തര സഞ്ചാരം സംഭവ്യമല്ല. മഹിമഭട്ടൻ തൻ്റെതായ രീതിയിൽ കാവ്യത്തെ ഇങ്ങനെ നിർവചിക്കുന്നു: തസ്മാത് സ്ഫുടതയാ യത്ര പ്രാജാന്യേനി ധവപ്രിയേ വാച്യശക്താനുഭയോർദ്ധ ഭാതി തത് കാവ്യമുച്യതെ. വ്യംഗ്യം ഉണ്ടായിരിക്കുകയും അത് വാച്യത്തെ അപേക്ഷിച്ച് പ്രാധാന്യം കൈവരിക്കുകയും ചെയ്യുന്ന രചനയെ മാത്രമാണല്ലോ ആനന്ദവർദ്ധനൻ ധ്വനികാവ്യം എന്ന് വിളിച്ചത്. ഇവിടെ ധ്വനികാവ്യം എന്ന വാക്കേ ഇല്ല, പകരം കാവ്യം എന്ന വാക്കുമാത്രം. ധ്വനിതാർത്ഥം എന്ന പരികൽപ്പനയ്ക്ക് അനുമേയാർത്ഥം എന്ന സംജ്ഞ പകരം വച്ചിരിക്കുന്നു. അനുമേയാർത്ഥം കാവ്യത്തിൽ പ്രധാനമാകണമെന്ന നിഷ്കർഷ മഹിമന് ഇല്ല, മറിച്ച് അത് ഉണ്ടാവണമെന്നേ ഉള്ളൂ. വാച്യാർത്ഥത്തിനും അതിൽ നിന്ന് ജനിക്കുന്ന അർത്ഥത്തിനും വ്യംഗ്യ വ്യഞ്ജകഭാവത്തിന് ഇല്ലേയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. വിളക്ക് വയ്ക്കുമ്പോൾ കുടം പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? ഒരേ സമയം അവിടെ കാലനുക്രമം ഇല്ല, അതിനാണ് വ്യംഗ്യവഞ്ചകഭാവം എന്ന് പറയേണ്ടത്. എന്നാൽ വാച്യാർത്ഥത്തിനും പ്രത്യയാർത്ഥത്തിനും അത്തരമൊരു ബന്ധമല്ല ഉള്ളത്. അവിടെ പ്രത്യയാർത്ഥം വാച്യത്തെ അനുഗമിക്കുകയാണ്. പേജ് 364. പ്രസ്തുതമായ കാലാനുക്രമം ലക്ഷ്യമാകുന്നതോ ഇല്ലയോ എന്നതല്ല പ്രമാണമായി സ്വീകരിക്കേണ്ടത്. ശബ്ദത്തിന് അഭിതാശക്തി മാത്രമേ ഉള്ളൂ. വാച്യാർത്ഥ ബോധനത്തോടെ അഭിത വിരമിക്കുന്നു. ഗുണവൃത്തിയിൽ ഉണ്ടാകുന്ന അർത്ഥാന്തര പ്രതീതി ശബ്ദമല്ല. മുഖ്യാർത്ഥബോധം ഉണ്ടായതിനു ശേഷമേ ലക്ഷണ പ്രവർത്തമാകുന്നുള്ളൂ. അത് ശബ്ദനിഷ്ഠമല്ല, അർത്ഥനിഷ്ഠമാണ്. അർത്ഥത്തിൽ നിന്നും മാത്രമേ അർത്ഥാന്തരങ്ങൾ പ്രതീതമാകുന്നുള്ളൂ. അർത്ഥാന്തരങ്ങൾക്ക് കാരണമാകുന്ന അർത്ഥം ലിംഗമാണ്. അർത്ഥത്തിൽ നിന്ന് അർത്ഥാന്തരം ഉരുത്തിരിയുന്നത് അനുമാനം വഴിക്കാണ്. ചിഹ്നകത്തിൽ നിന്ന് ചിഹ്നിതമുണ്ടാകുന്നതും ആ ചിഹ്നിതം മറ്റൊരു ചിഹ്നകമായി തീർന്ന് മറ്റൊരു ചിഹ്നത്തിനോട് ഹേതുകമായി തീരുന്നതും അങ്ങനെ അർത്ഥത്തിൻ്റെ ക്രീഡ അനന്തമായി തുടരുകയും ചെയ്യുന്നുവെന്ന ദൈർദീയൻ കൽപ്പന ഇവിടെ സ്മരിക്കേണ്ടി വരുന്നു. വാചാർത്ഥാന്തരം ഭിന്നം യതി തല്ലിംഗമസിയ. ധന്യത്വത്തെ നിഷേധിക്കുന്ന മഹിമൻ അവിവക്ഷിതാഭാജ്യമെന്നും വിവക്ഷിതാത്തിനെ വാചാര്യമെന്നുള്ള ധ്വനിപ്രകാരങ്ങളെ പുറംകൈയാൽ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർത്ഥാന്തര സംസ്കൃത വാച്യത്തിന് ആനന്ദവർദ്ധനൻ കൊടുക്കുന്ന ഉദാഹരണം ഗുണവൃത്തിയുടെ ദൃഷ്ടാന്തം മാത്രമേ ആവുന്നുള്ളൂ എന്ന് അദ്ദേഹം പരിഹസിക്കപ്പെടുന്നു. തിരസ്കൃത വാച്യം ഭക്തി തന്നെയാണെന്ന് മഹിമൻ അഭിപ്രായപ്പെടുന്നു. വസ്തു, അലങ്കാരം, രസം മുതലായവയുടെ അനുമേയത്വം കാവ്യങ്ങളിൽ ഉണ്ടാകുമെന്ന് മഹിമഭട്ടൻ സമ്മതിക്കുന്നുണ്ട്. അലങ്കാരധ്വനിയെ രൂപകാനുമതി, അർത്ഥാന്തര സന്യാനുമതി, അപേക്ഷാനുമതി എന്നിങ്ങനെ വെവ്വേറെ ഉദാഹരിച്ച് കാണിക്കുന്നുണ്ട് അദ്ദേഹം. വർണ്ണം, പദം, വാക്യം, സംഘടന മുതലായവയുടെ അനുമാപകത്വവും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പദമല്ല, പദത്തിൻ്റെ അർത്ഥമാണ് അർത്ഥാന്തരത്തിൻ്റെ ഹേതു എന്ന് മഹിമൻ വിധിക്കുന്നു. അർത്ഥാന്തര വ്യക്തിക്ക് ഹേതുവായ ധ്വനികാരൻ കരുതുന്ന സാമഗ്രികയെ ഗമകയെ മാത്രമേ താൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന വ്യക്തിവിവേകകാരൻ പറയുന്നു. വാസ്തവത്തിൽ ആനന്ദവർദ്ധനൻ അഭിപ്രായങ്ങളുടെ ഒരു രൂപാന്തരീകരണം മാത്രമാണ് അനുമാന സിദ്ധാന്തത്തിൽ ദൃശ്യമാക്കുന്നത്. എങ്കിലും താൻ മുമ്പാരും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നും അതിൻ്റെ പേരിൽ എക്കാലവും അനുസ്മരിക്കപ്പെടുന്ന വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നെന്നും ഗ്രന്ഥം ഉപസംഹരിക്കുന്നത് ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഒരു പക്ഷേ പരിഹരിക്കാനാകാം, അല്ലെങ്കിൽ നവ്യ തത്വങ്ങൾ ഗ്രഹിക്കാനുള്ളതിന് മൂലം സന്തോഷിക്കാനാകാം. വരും തലമുറകൾ തന്നെ സ്മരിക്കുന്നത് എന്ന് അദ്ദേഹം കാണുന്നു. പേജ് 365. 60. ഔചിത്യ വിചാരം. ഔചിത്യം ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന ഒരു തത്വമാണ്. അനൗചിത്യം കടന്നു വന്നാൽ വെറും നർമ്മ സംഭാഷണങ്ങളുടെ പോലും രസച്ചെരുട് പൊട്ടും. കാവ്യത്തിൽ ഔചിത്യത്തിനുള്ള പ്രാധാന്യം ഭാരതീയർ പണ്ടുപണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. ഔചിത്യം എന്ന വാക്ക് ഉപയോഗിച്ചായാലും ഉപയോഗിക്കാതെയായാലും ഏതാണ്ടാലോ സാഹിത്യ മീമാംസകരുടെ യുക്തായുക്ത വിവേകത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. AD 11 കാശ്മീരിൽ ജീവിച്ചിരുന്ന ക്ഷേമമന്ദിരൻ്റെ ഔചിത്യ വിചാര ചർച്ച എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഔചിത്യ വിചാരം ഒരു സിദ്ധാന്തമെന്ന നിലയിൽ പ്രതിഷ്ഠ നേടിയത്. അദ്ദേഹം പ്രഖ്യാതനായ ഒരു കവിയുമായിരുന്നു. ബോധിസത്വ പത്മന കൽപ്പലത അടക്കം 40 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഔചിത്യ വിഹാര ചർച്ച, കവികണ്ഠഭരണം, സുവൃത്തലതിലകം മുതലായ ഗ്രന്ഥങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാനാവില്ല.